2021 May 5 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് കൊമ്പും തുമ്പിയും പങ്ക്തിയിൽ ഭാസിപാങ്ങിൽ എഴുതുന്നു. കൈവിട്ട സീറ്റും വാവിട്ട വാക്കും. പിടിവിട്ട കോവിഡിന്റെ കാലത്ത് കൈവിട്ട സീറ്റുകളെ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾ വാക്പോരും ആരോപണ ശരങ്ങളും എഴുതു തുടങ്ങി. വാവിട്ട വാക്കുകളെ തിരിച്ചെടുക്കാനാവില്ലെന്ന് അവർക്കറിയാം. പക്ഷേ അങ്ങനെ എത്രയെത്ര വിഴുപ്പലക്കലുകൾ പോയ കാലങ്ങളിൽ നടത്തി. എല്ലാം സംഘടനയുടെ നന്മ ലക്ഷ്യമിട്ടായിരുന്നു. എന്നിട്ടും ഒന്നും ആരും പഠിക്കുന്നില്ലല്ലോ എന്നാണ് അണികളുടെ വിലാപം. സീറ്റ് പദവി എന്നിവയെല്ലാം കച്ചവടമാണെന്നാരോപിച്ചാണ് DCC നേതൃത്വത്തിനും പ്രസിഡന്റ് MP വിൻസെന്റിനുമെതിരെ സേവ് കോൺഗ്രസ് ഫോറം സമൂഹമാധ്യമങ്ങളിൽ ആദ്യം വിമർശനമുയർത്തുന്നത്. ഇറങ്ങിപ്പോകണം അല്ലെങ്കിൽ പുറത്താക്കണമെന്ന വിധത്തിലുള്ള ചർച്ചകളാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. DCC പ്രസിഡന്റ് വിൻസെന്റ് ഇറങ്ങിപ്പോകണമെന്ന ആവശ്യം കോൺഗ്രസ് പ്രവർത്തകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും സജീവമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തനിയാവർത്തനമായിരുന്നു ഇത്തവണയും. 13 സീറ്റിൽ 12 നഷ്ടപ്പെട്ടു. ആകെ ലഭിച്ചത് ചാലക്കുടി മാത്രം. പൊരിഞ്ഞ പോരാട്ടം നടക്കുമെന്ന് കരുതിയ വടക്കാഞ്ചേരിയിൽ അനിലക്കരയ്ക്ക് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒട്ടേറെ വിവാദങ്ങൾ മുൻപേ ഉയർന്നിരുന്നു. പ്രമുഖ നേതാക്കളെ തഴഞ്ഞ് പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയത് ക്ലച്ച് പിടിച്ചില്ല. പല സീറ്റുകളും പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണവും ഉയർന്നിരുന്നു. കോൺഗ്രസിന്റെ പതനം നേതൃത്വം പരിശോധിക്കണമെന്നും തോൽവിയിൽ നിന്ന് പാർട്ടി പഠിക്കണമെന്നും അല്ലാതെ മുന്നോട്ടു പോവുക പ്രയാസമാണെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മത്സരിക്കുന്ന കാര്യം ഇനി ചിന്തിക്കുന്നില്ലെന്നും തൃശൂരിൽ മത്സരിച്ച് തോറ്റ പത്മജ വേണുഗോപാൽ തുറന്നടിച്ചു. തോൽവിയെക്കുറിച്ച് വിശദമായി പഠിച്ച് മുന്നോട്ടു പോകുമെന്നും 4 മാസം മുൻപാണ് DCC പ്രസിഡന്റായി ചുമതലയേറ്റതെന്നും മത്സരരംഗത്തേക്കിറങ്ങാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു എന്നുമായിരുന്നു DCC പ്രസിഡന്റ് MP വിൻസെന്റിന്റെ മറുപടി. അതിനിടെ ഭാരവാഹികളെ അഴിച്ചും പണിതും മൊത്തത്തിൽ ഉടച്ചുവാർത്തും പ്രവർത്തന ശൈലി പൊളിച്ചെഴുതിയും കോൺഗ്രസിനെ രക്ഷിക്കണമെന്ന മുറവിളിയും നേതാക്കൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും ജില്ലയിൽ മുറുകി. DCC ഭാരവാഹികൾ 100-ലേറെയുണ്ടെങ്കിലും പ്രവർത്തിക്കാൻ കഴിവും സന്നദ്ധതയുമുള്ളവർ 3-ൽ-1 പോലുമില്ലെന്ന വികാരമാണ് പ്രവർത്തകർ ഉയർത്തുന്നത്. നേതൃത്വം നൽകാൻ കഴിവുള്ള 30 പേർ മാത്രം ജില്ലാ ഭാരവാഹികളായി മതിയെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ഗ്രൂപ്പ് നേതാക്കളുടെ ശിങ്കിടികളെ ഭാരവാഹികളാക്കുന്നതും ബൂത്ത് പ്രസിഡന്റ് പോലുമാകാൻ യോഗ്യതയും കഴിവുമില്ലാത്തവർ പേരിനൊരു പദവിയുമായി നടക്കുന്നതുമാണ് പ്രവർത്തകരെ ഏറെ ചൊടിപ്പിക്കുന്നത്. താഴെത്തട്ടിൽ ചോരനീരാക്കി പ്രവർത്തിക്കുന്നവരുടെ പ്രയത്നം പാഴാകുന്നതും അവരെ വേദനിപ്പിക്കുന്നുണ്ട്. അയൽക്കാരുമായി പോലും സമ്പർക്കമില്ലാതെ സമൂഹമാധ്യമങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്നവരെ ഒഴിവാക്കി പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം തന്നെയാണ് നേതാക്കൾക്കും ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും UDF തകർന്നിട്ടും ഒരു മാറ്റമുണ്ടാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്ന ആരോപണവും ശക്തമായി. ജില്ലാ ഭാരവാഹികൾക്കൊപ്പം സംസ്ഥാന കമ്മിറ്റികളിലും മാറ്റം വരണമെന്നാവശ്യമുയർന്നിട്ടുണ്ട്. സ്വന്തം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്തവർക്കെതിരെ നടപടി വേണം. എതിരായി പ്രവർത്തിച്ചവരെയും കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ക്രൈസ്തവ സമുദായത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയെന്ന ആരോപണവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. തീരദേശ മേഖലയിൽ അത് ഗുണം ചെയ്തില്ലെന്നും പറയുന്നു. പുതുമുഖങ്ങളായ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുടെ ഇടയിൽ പ്രതിച്ഛായ സൃഷ്ടിക്കാനായില്ല. സ്വന്തം നാടുൾപ്പെടുന്ന മണ്ഡലത്തിൽ മത്സരിക്കാതെ മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായതും തിരിച്ചടിയായി പറയുന്നു. അതിനു മാത്രമുള്ള പ്രതിച്ഛായയുണ്ടെങ്കിൽ മാത്രമേ അത് ഗുണം ചെയ്യുകയുള്ളൂ എന്ന വിലയിരുത്തലും ചില നേതാക്കൾക്കിടയിലുണ്ട്. കുന്നംകുളത്തും തൃശൂരും ശക്തമായ മത്സരം തന്നെയാണ് കാഴ്ചവച്ചതെന്ന സംതൃപ്തിയും ചാലക്കുടിയിലെ ജയവുമാണ് ഇപ്പോഴും കോൺഗ്രസിന് ആശ്വാസം നൽകുന്നത്. കാരണങ്ങൾ ഏറെ. DCC പ്രസിഡന്റ് സ്ഥാനം ചൊല്ലി 1.5 വർഷക്കാലമുണ്ടായ അസംതൃപ്തിയും അനിശ്ചിതാവസ്ഥയും തിരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളെ ബാധിച്ചുവെന്നതാണ് മറ്റൊരു പ്രധാന കാരണം. പ്രകൃതി ദുരന്തങ്ങളിലും പ്രളയകാലത്തും കോവിഡ് പ്രതിരോധത്തിലും ജനങ്ങൾക്കൊപ്പം നിൽക്കാനോ ഒത്തൊരുമയോടെ പ്രവർത്തിക്കാനോ കഴിഞ്ഞില്ല. ചിട്ടയോടെ അടിത്തട്ടിലുള്ള പ്രചാരണ പ്രവർത്തനം നടത്താൻ നേതാക്കൾക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ചിലർ രാജിവെക്കുകയും സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപേയുള്ള കലഹം പ്രതിഫലിക്കുകയും ചെയ്തു. പരസ്യ പ്രതിഷേധമോ പ്രതികരണമോ തെരഞ്ഞെടുപ്പ് പ്രചാരണകാലത്തുണ്ടായില്ലെങ്കിലും ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കെതിരെ രഹസ്യമായി ചിലർ പ്രവർത്തിച്ചതായും പറയുന്നു. ഇടതു ക്യാമ്പിൽ ആരവങ്ങളില്ലാത്ത ആഹ്ലാദം. കോവിഡ് കാലമായതിനാൽ ആഘോഷങ്ങളില്ലെങ്കിലും ഇടത് ക്യാമ്പുകളിൽ ആഹ്ലാദം നിറഞ്ഞുതുളുമ്പുകയാണ്. 2016 സമാനമായ സീറ്റ് നിലയിലാണ് വിജയമെങ്കിലും വോട്ട് കണക്കിൽ ഇടതുമുന്നണിക്കുണ്ടായത് വൻ മുന്നേറ്റമാണ്. 2.40 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചത്. 8,53,467 വോട്ടുകൾ. UDFന് 6,12,673 വോട്ടുകളും NDAക്ക് 3,30,482 വോട്ടുകളും ലഭിച്ചു. ജില്ലയിൽ 19,70,831 വോട്ടുകൾ വോട്ടാണ് ആകെ പോൾ ചെയ്തത്. എൽ ഡി എഫിന് 43.30% യു ഡി എഫിന് 31.08% എൻ ഡി എക്ക് 16.76% കിട്ടിയത്. യു ഡി എഫിനേക്കാൾ 12% അധികം വോട്ടാണ് എൽ ഡി എഫ് നേടിയത്. എൻ ഡി എ വോട്ട് 16.76% കുറഞ്ഞു. ചാലക്കുടി, പുതുക്കാട്, കുന്നംകുളം, ഗുരുവായൂർ എന്നിവിടങ്ങളിലെല്ലാം ബി ജെ പി വോട്ടുകളിൽ കുറവുണ്ടായി. ചേലക്കര, ഗുരുവായൂർ, കയ്പമംഗലം എന്നീ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി 50%ത്തിലധികം വോട്ടും നേടി. കണക്കുകൾക്കപ്പുറം സി പി എമ്മിന്റെ കണക്കുകളെ പോലും മാറ്റിമറിച്ച വിജയമാണ് ഇടതുപക്ഷത്തിനുണ്ടായത്. തൃശൂർ, ഇരിങ്ങാലക്കുട, ഗുരുവായൂർ, ചാലക്കുടി എന്നിവിടങ്ങളിൽ കടന്നുകൂടുമോയെന്ന ആശങ്കയുണ്ടായിരുന്നു. കുന്നംകുളത്ത് അട്ടിമറിയുണ്ടാകുമെന്നായിരുന്നു കോൺഗ്രസ് വിശ്വസിച്ചത്. അവിടെ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു സി പി എം പ്രതീക്ഷിച്ചത്. എന്നാൽ 26,631 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മൊയ്തീൻ നേടിയത്. ഗുരുവായൂരിൽ കെ എൻ എ ഖാദറിന്റെ സാന്നിധ്യവും അബ്ദുൾ ഖാദറിന്റെ പ്രതിച്ഛായ സ്ഥാനാർത്ഥിക്ക് ഇല്ലെന്നതും ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ലാതായതും തിരിച്ചടിയാകുമെന്ന് ഭയന്നു. പക്ഷേ അക്ബർ ജയിച്ചു. ചേലക്കരയിൽ 20,000 ഭൂരിപക്ഷമായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ 39,400 എന്ന വൻ ഭൂരിപക്ഷമാണ് ഇവിടെ രാധാകൃഷ്ണൻ നേടിയത്. വടക്കാഞ്ചേരിയിൽ 2,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു കണക്കിൽ. പക്ഷേ 15,168 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നേടിയത്. മറ്റു മണ്ഡലങ്ങളിലും കണക്കുകൾക്കപ്പുറം ഭൂരിപക്ഷമുണ്ടായി. ഇടതുപക്ഷം സ്വന്തം വോട്ട് നേടുകയും ബി ജെ പി വോട്ട് ചെയ്യിക്കുന്നതിൽ കുറവുണ്ടാവുകയും യു ഡി എഫ് വോട്ടിൽ ചോർച്ചയുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രന് നേരിയ ജയമുണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തൽ. അതാണ് സംഭവിച്ചതെന്നാണ് ഇടതു കേന്ദ്രങ്ങൾ കരുതുന്നത്. ചാലക്കുടിയിലെ നഷ്ടം മുൻ തെരഞ്ഞെടുപ്പിലെയും ഇപ്പോഴത്തെയും വോട്ട് കണക്കുകളെ പരിശോധിച്ചാൽ 23,306 വോട്ടിന്റെ കുറവാണ് ഇടതുപക്ഷത്തിനുള്ളത്. കഴിഞ്ഞ തവണ 43 വോട്ടിന് നഷ്ടപ്പെട്ട വടക്കാഞ്ചേരി ഇത്തവണ 15,000-ൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പിടിച്ചെടുത്തപ്പോൾ ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന് നൽകിയതോടെ 1,057 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ചാലക്കുടി നഷ്ടമായത്. കഴിഞ്ഞ തവണ ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ച സി രവീന്ദ്രനാഥിനും ചാലക്കുടിയിൽ ബി ഡി ദേവസി നേടിയ വോട്ടുകളുടെയും നഷ്ടമാണ് ഇടതുപക്ഷത്തിന് കുറവുണ്ടാക്കിയത്. സി രവീന്ദ്രനാഥ് 38,748, ബി ഡി ദേവസി 26,648 എന്നിങ്ങനെയായിരുന്നു ഭൂരിപക്ഷം. എൻ ഡി എക്ക് ആശ്വാസവും ആശങ്കയും. തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി വോട്ടെണ്ണലിന്റെ അവസാന നിമിഷം വരെ ജയിക്കുമെന്ന പ്രതീക്ഷ ഉയർത്തിയത് എൻ ഡി എ ക്യാമ്പിൽ സൃഷ്ടിച്ച ആഹ്ലാദം ചെറുതല്ല. വൻ മുന്നേറ്റം നടത്തിയ ശേഷം 3rd സ്ഥാനത്തെത്തിയെങ്കിലും വോട്ട് വിഹിതം ഉയർന്നതിൽ അവർ ആശ്വസിക്കുന്നു. അതേസമയം മറ്റു ചില മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിതമായി വോട്ട് കുറഞ്ഞതിലെ ആശങ്കയും നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധവും ഒടുങ്ങുന്നുമില്ല. എന്തായാലും കോൺഗ്രസിനെ പോലെ ചില പാഠങ്ങൾ കൂടി നേതാക്കൾ പഠിക്കേണ്ടിയിരിക്കുന്നുവെന്നാണ് അണികൾ പറയുന്നത്.